ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നുഞ്ഞേരി. പിറ്റേ ദിവസം രാവിലെ മാളൂട്ടിയെ ജാനിയും ലക്ഷ്മിയും കുട്ടികളും പാടത്തെ ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. തൊഴുതതിനുശേഷം തിരിച്ചു വരുമ്പോൾ അവൾ അപ്പുവിനും നെനുവിനൊപ്പം കുറുമ്പുകാട്ടി പാടവരമ്പിലൂടെ വരുമ്പോൾ തേജസ് സന്തോഷത്തോടെ അവൾ നോക്കി മരപ്പാലത്തിന് മുകളിലുണ്ടായിരുന്നു.
തേജ, എന്ത് രസാവിടെ?
അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മാള് പറഞ്ഞു. ദേ നോക്ക് ചോല. അവൻ മരപ്പാലത്തിനടിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു.
അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ തേജ?
അടി മേടിക്കുന്ന
തേജസ് അവളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, തേജ പറഞ്ഞു കേട്ടോളാം.
നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പറയുന്നൊക്കെ തലയും കുലുക്കി കേൾക്കും, എന്നിട്ട് ഞാൻ പോയാൽ കുറുമ്പ് കാണിക്കും.
അവൻ പറഞ്ഞു കേട്ട് മാളു വിളിച്ചു കാണിച്ചു.
എന്താണ്, ഏട്ടനെ അനിയത്തിയും വഴക്കിടുവാണോ?
ലക്ഷ്മി ജാനിയോടൊപ്പം അവരോട് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു.
അമ്മേ, ഈ പെണ്ണിനെ സൂക്ഷിച്ചോണം, പോവണ്ടെന്ന് പറഞ്ഞ ആരും കാണാതെ അങ്ങോട്ട് തന്നെ പോവും.
തേജസ് ലക്ഷ്മിയോട് വീട്ടിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു.
ഞങ്ങള് നോക്കിക്കോളാം മോനെ മാളൂട്ടിയെ.
ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പട്ടുപാവാട ഇട്ടുകൊണ്ട് ജാനിയുടെ കൈപ്പിടിച്ച് പുഞ്ചിരി തൂകി വരുന്ന അവളെ കണ്ട് ദത്തന്റെ മനസ്സ് നിറഞ്ഞു. സ്വന്തം മകൾ അഭിരാമി നടന്നു വരുന്ന പോലെ അയാൾക്ക് തോന്നി. മുത്തച്ഛനെയും മുത്തശ്ശിയെയും കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി.
മുത്തച്ഛ മുത്തശ്ശി നോക്കിയേ, ഞാൻ പട്ടുപാവാട ഇട്ടു, കൊള്ളാവോ?
അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു.
ചുന്ദരി മോളായിട്ടുണ്ട്.
അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. മാളു സന്തോഷത്തോടെ അകത്തേക്ക് ഓടി. എല്ലാവരുടെയും അടുത്തേക്ക് പോയി പട്ടുപാവടയിട്ട് കാണിച്ചു കൊടുത്ത് നടക്കുകയാണ് അവൾ. ലക്ഷ്മി ഉണ്ടാക്കി കൊടുത്ത് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് അവൾ ആട്ടുകെട്ടിൽ ഇരിക്കുകയായിരുന്നു.
ഹായ്.
ഉണ്ണിയപ്പം കഴിക്കുന്ന അവൾ മുഖം ചരിച്ച് ഇടതുവശത്തേക്ക് നോക്കി. ജോണിയും ചാർലിയുമായിരുന്നു.
ഹായ്, വാ ഉണ്ണിയപ്പം കഴിക്കാം.
മാളു അവരെ വിളിച്ച് ഉണ്ണിയപ്പത്തിന്റെ പാത്രം അവർക്ക് നേരെ നീട്ടി. ചാർലിയും ജോണിയും ഓരോ ഉണ്ണിയപ്പം എടുത്തു. മാളുട്ടിക്ക് ഇവിടേക്ക് ഇഷ്ടമായോ? ജോണി ചോദിച്ചു.
ഇവിടെ ഇഷ്ടമായി, ഇവിടെയുള്ള എല്ലാവരെയും ഇഷ്ടമായി.
അവൾ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആട്ടുകെട്ടിൽ ആടിക്കൊണ്ടിരുന്നു.
എന്താണ് ഇവിടെ കോഴികളുടെ ഒരു ഗന്ധം വരുന്നത്?
ജോണി പറഞ്ഞ കോമഡി കേട്ട് പൊട്ടിച്ചിരിക്കുന്ന അവരെ കണ്ട് സൂര്യ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു.
അയ്യോ, ഞങ്ങൾ അവളോട് ചുമ്മാ ഒരു കോമഡി പറഞ്ഞാണ്, ഇവള് ഞങ്ങൾക്ക് പെങ്ങളാണേ.
ജോണി തൊഴുതുകൊണ്ട് സൂര്യയോട് പറഞ്ഞു. അത് കണ്ട് മാളുവും ചാർലിയും സൂര്യൻ ചിരിച്ചു. കാശിയെ കാണാൻ അവന്മാർ റൂമിലേക്ക് പോയി. സൂര്യ മാളുവിനൊപ്പം ആട്ടുകെട്ടിലിരുന്നു.
സത്യേട്ടാ, ഇവിടുത്തെ ഉത്സവം എന്നാണ്?
ഞാനേ സത്യല്ല, സൂര്യയാണ്.
അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
ഓ, എന്നെ കൊല്ല്, നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലാവുന്നതേയില്ല. കണ്ടത് മുതൽ ഞാൻ ആള് മാറി വിളിച്ച് ചമ്മുകയാ.
അപ്പോഴേക്കും സത്യം അങ്ങോട്ട് വന്നു. അവരോടൊപ്പം ഇരുന്നു.
ഹോ, നിങ്ങൾ രണ്ടാളെയും സമ്മതിച്ചിരിക്കുന്നു. ഒരേപോലെ മുഖായത് പോരാഞ്ഞിട്ടാണ് ഡ്രസ് മുതൽ കയ്യിലെ മോതിരം വരെ സെയിമായി നടക്കുന്നത്,
തന്റെ ഇരുവശത്തിരിക്കുന്ന അവരോട് മാളൂട്ടി പറഞ്ഞു. സത്യം സൂര്യൻ ചിരിച്ചു.
അല്ല, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുകയാണ്. ലക്ഷ്മി അമ്മക്ക് വരെ നിങ്ങളെ കണ്ട് തമ്മിൽ മാറും. പക്ഷെ കാശിയിട്ട് നിങ്ങളെ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്, അതെന്താ സീക്രട്ട്?
അവളുടെ ചോദ്യം കേട്ട് സൂര്യൻ സത്യം പൊട്ടിച്ചിരിച്ചു.
എന്നെ കളിയാക്കി ചിരിക്കാൻ സീക്രട്ട് പറഞ്ഞതാ.
അവൾ വാശി പിടിച്ചു. അവളുടെ വാശിക്ക് മുമ്പിൽ അവർ കീഴടങ്ങി.
ഓക്കെ, പറഞ്ഞുതരാം.
ചെറുപ്പത്തിൽ കളിക്കാൻ പോയ കാശിയെ അമ്മ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങൾ. അവൻ സൂര്യനെ വിളിച്ച് എന്നോട് സംസാരിച്ച് നടക്കുകയാണ്. ഇവൻ ഞങ്ങളുടെ കൂടെ നടന്ന് ബോൾ മേലേക്കിട്ട് താഴേക്ക് വരുമ്പോൾ പിടിച്ച് കളിക്കുകയാണ്. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ സൂര്യല്ലെന്നും സത്യയാണെന്നും പറഞ്ഞ് അവനോട് നുണ പറഞ്ഞു. അപ്പോൾ സത്യ നേര് പറഞ്ഞു. അപ്പോൾ കാശി കാണാതെ ഞാൻ സത്യയോട് അവനെ കളിപ്പിക്കാമെന്ന് ഇവനോട് ആംഗ്യം കാണിച്ച് കണ്ണിറുക്കി. അവൻ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ പേരുമാറ്റി പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി.
പൊന്നുമോളെ,
ആരോടാ കളിച്ചു നോക്കണം? നീയൊക്കെ എന്നെ കളിയാക്കുന്നോളാന്ന് പറഞ്ഞ് നിരത്തുന്നൊരു കരിങ്കിലെടുത്ത് എൻ്റെ തലക്കൊരൊറ്റയാടി.
എൻ്റെ ബോധം പോവാഞ്ഞത് ഭാഗ്യം. ദേ നോക്ക്, അന്നത്തെ നെറ്റിയിലെ പാട് ഇന്നുണ്ട്.
സൂര്യ നെറ്റിയിലെ പാട് അവൾക്ക് കാണിച്ചു കൊടുത്തു.
അമ്പോ, ഇത്ര ചൂടിനായിരുന്നു കാശി. ഹോ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു.
മാളു പേടിയോടെ പറഞ്ഞു. കഴിഞ്ഞില്ല, വീട്ടിലേക്ക് തലയിൽ ചോരലിച്ചിരുന്ന എന്നെ കണ്ട അച്ഛൻ കാര്യം അന്വേഷിച്ചു. വരുന്ന വഴിക്ക് വീണതാണെന്ന് ഞങ്ങൾ നുണ പറഞ്ഞെങ്കിലും എല്ലാം ദൂരെ നിന്ന് കണ്ട അനന്ത കാശി ഒറ്റി. നിക്കർ മാത്രമിട്ട് ബോളും പിടിച്ചു വരുന്ന ഞങ്ങളുടെ കൊച്ചച്ഛൻ ചൂരിലെടുത്ത് വരുന്നുണ്ട് അവൻ ഓടി.
അന്ന് 6 വയസ്സായിട്ടേ ഉള്ളു അവന്.
അച്ഛനുണ്ടോ വിടുന്നു. അച്ഛൻ പിന്നാലെ ഓടി. അച്ഛന് വീടിന് ചുറ്റും ഓടിപ്പിച്ചു. പറമ്പ് മുഴുവൻ ഓടിയിട്ടും അവൻ അച്ഛനെ കിട്ടിയില്ല. ഓടി ക്ഷീണിച്ചപ്പോൾ അച്ഛൻ തിരികെ പോന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരികെ വന്നിട്ടും അവനെ കിട്ടില്ലെന്ന് പറഞ്ഞ് ജാനകിയമ്മ പറഞ്ഞോടെ അമ്മ കരച്ചിൽ തുടങ്ങി. വീട്ടുകാർ പറമ്പിൽ മുഴുവൻ നടന്നിട്ടും കിട്ടിയില്ല. അവസാനം അമ്മയുടെ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ മുറ്റത്തെ വൈക്കോൽക്കുനയുടെ ഉള്ളിൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നു. ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. പിന്നെ അവനെ കിട്ടിയ ആശ്വാസം കൊണ്ട് അടിയൊന്നും കൊടുത്തില്ല.
എന്റെ അമ്മോ, അപ്പൊ ചൂടങ്കാശിക്ക് ഒരുപാട് വികൃതികത ഉണ്ടാവുമല്ലോ.
കേൾക്കാൻ തന്നെ നല്ല രസം. അച്ഛനെ പിന്നാലെ ഓടിപ്പിച്ച് ആ ഓട്ടം കാണാൻ പറ്റില്ലല്ലോ.
മാള് വിഷമത്തോടെ പറഞ്ഞു.
അതൊക്കെ ഒരു അസല്യ മാളൂട്ടി,
കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകൾ. ഈ മുറിവിന്റെ അടയാളം കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞങ്ങളെ. പക്ഷേ ഈ മുറിവിന്റെ കാര്യം എല്ലാവരും മറന്നെന്ന് തോന്നുന്നു. അവൻ മറന്നില്ല, ഈ അടയാളം വെച്ച് ഞങ്ങളെ കണ്ടുപിടിക്കും.
പിന്നെ ഈ രഹസ്യം ഞങ്ങൾ പറഞ്ഞതെന്ന് ഒരിക്കലും മാളൂട്ടി അവരെ അറിയിക്കരുത്.
ആർക്കും പറഞ്ഞു കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല.
നീ അറിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ വഴക്കൊന്നും പറയില്ല,
എന്നാലും അറിഞ്ഞതായി ഭാവിക്കണ്ട. അവൻ മാത്രം എല്ലാവരുടെയും മുമ്പിൽ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കി അഹങ്കാരത്തോടെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നും.
അവൻ മാത്രമേ ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നുള്ളൂ എന്ന് ഒരു കൊച്ചുകുട്ടിയുടെ അഹങ്കാരം അവനിപ്പോഴും ഉണ്ട്.
ആരും കാണാതിരിക്കാൻ ഞാൻ മുടിവെച്ച് ഈ ചെറിയ പാട് മറക്കും. കാരണം അവന്റെ ഉള്ളിലെ ചൂടൻ കുട്ടിയുടെ കൃത്യമായി കണ്ടുപിടുത്തം ഇപ്പോഴും കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്.
അത് പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും വിഴികളിലും അനിയനോടുള്ള അളവില്ലാത്ത സ്നേഹം മാളൂട്ടി കണ്ടു.
അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ എങ്ങനെ കണ്ടെത്തും?
ഈ രഹസ്യം പറയില്ല, വേറെന്തെങ്കിലും വഴിയേണ്ടതും.
സൂര്യൻ സത്യം ചിരിയോടെ ഒരുമിച്ച് മറുപടി പറഞ്ഞു. ആദി വിളിച്ചപ്പോൾ സൂര്യയും സത്യം അവനോടൊപ്പം പോയി. മാളൂട്ടി ആട്ടുകെട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശേഖരൻ അതുവഴി പോയത്.
ശേഖരൻ മാമേ,
അഭിരാമിയുടെ സ്വരം കേട്ട പോലെ അയാൾ ഇടതുവശത്തേക്ക് നോക്കി. മാളവിക ചിരിയോടെ അയാളെ നോക്കി ആട്ടുകെട്ടിൽ നിന്ന് ആടുകയായിരുന്നു. അവളുടെ മുടി അലസമായി പാറിയിരുന്നു.
ശേഖരൻ മാമേ,
അവളുടെ വിളി കേട്ട് അഭിരാമിയുടെ ജീവനില്ലാത്ത ശരീരം അയാൾക്ക് ഓർമ്മയിൽ തെളിഞ്ഞു. അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അയാൾ ഭയത്തോടെ അവളെ നോക്കി തിരിഞ്ഞ് റൂമിലേക്ക് പോയി. മാളു അയാൾ ഓടിപ്പോന്ന് നോക്കിയിരുന്നു. മാളുവിന്റെ മുന്നിൽ പെടാതിരിക്കാൻ ശേഖരൻ ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥൻ നാദേശ്വരത്തേക്ക് വരികയെ ചെയ്തിരുന്നില്ല. മാളു വന്നിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ആദിയുടെ വിവാഹത്തിന് എല്ലാവരും ഡ്രസ്സെടുക്കാൻ പോകുമ്പോൾ ശേഖരൻ അരുന്ധതയും സിദ്ധുവിനെയും വരാൻ നിർബന്ധിച്ചു. അവസാനം അവർ വന്നു. ടെക്സ്റ്റൈൽസിൽ നിൽക്കുമ്പോൾ എല്ലാവരിലും നിന്ന് ഒഴിഞ്ഞുമാറി സിദ്ധു ഫോണിൽ സംസാരിക്കുകയായിരുന്നു.
അവൻ കുറെ നേരമായല്ലോ കാശി അവിടെ നിന്ന് ഫോണിൽ സംസാരം തുടങ്ങിയിട്ട്.
ജോ കാശിയോട് പറഞ്ഞു.
അതേടാ, ഞാൻ അവനെ നിരീക്ഷിക്കുക തന്നെയാണ്.
കാശിയും ജോയും നോക്കുന്ന കണ്ട് സിദ്ധാർത്ഥൻ അവരെ തുറിച്ചു നോക്കി. അവനിടക്ക് ഫോണിൽ സംസാരിച്ച് ജാനിയോടൊപ്പം ഡ്രസ് സെലക്ട് ചെയ്യുന്ന മാളുവിനെ ദേഷ്യത്തോട് നോക്കുന്ന കണ്ട് കാശി അവന്റെ നോട്ടത്തെ മറച്ചുകൊണ്ട് അവളെ മറച്ചു നിന്നു. സിദ്ധാർത്ഥന്റെ അരികിലേക്ക് കാശിയും കൂട്ടുകാരും കൂടി ചെന്നു. അവന്റെ മിഴികളിൽ ഭയം നിറയുന്ന് അവർ കണ്ടു. എന്നാലും അവൻ അവരെ തുറിച്ചു നോക്കി.
എന്താ സിദ്ധാർത്ഥ് റാം ഗോവിന്ദൻ നോക്കി പേടിപ്പിക്കുന്നു? നോട്ടം കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി കേട്ടോ.
കാശി കൈകൾ പിണച്ചുകെട്ടിക്കൊണ്ട് പുച്ഛിച്ചു.
എന്നോട് കളിക്കാൻ വരണ്ട കാശിനാഥ, ഞാൻ ഒളിഞ്ഞിരുന്നത് എനിക്ക് പണി തരും.
സിദ്ധാർത്ഥം വാക്കുകൾ കൊണ്ട് തിരിച്ചടിച്ചു.
ഇതൊരു ടെക്സ്റ്റൈൽസ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ചവിട്ടി അരച്ചാൽ തന്നെയാ. എനിക്കൊന്നും അറിയില്ലെന്ന് നീ കരുതണ്ട, വലിച്ചു കീറും ഞാൻ ഒരു നാൾ നിന്റെ ഈ മാന്യതയുടെ മുഖം മൂടി. ഒന്ന് പോടാ, എന്റെ സഹോദരങ്ങളെ തൊട്ട് കളിച്ച നിന്നെ ഞാൻ കണ്ണീര് കുടിപ്പിക്കും. അതൊക്കെ നടക്കാത്ത സ്വപ്നമല്ലേ സിദ്ധാർത്ഥ? ഒരിക്കൽ ഞാൻ ആ കെണിയിൽ വീണു, പക്ഷെ ഇനി നിന്റെ പുറകെ ഞാനുണ്ടാവും, നിന്റെ കാലനായി.
കാശിനാഥൻ അവനിൽ നിന്ന് തിരിഞ്ഞറന്നു. സിദ്ധാർത്ഥൻ അവൻ പോകുന്ന ദേഷ്യത്തോട് നോക്കിയിരുന്നു. അപ്പോഴാണ് കാശിയെ സത്യ താഴേക്ക് വിളിച്ചുകൊണ്ടാവാൻ വന്നത്. കാശി മാളുവിനെ നോക്കിയപ്പോൾ അവൾ ആദിയുടെയും സൂര്യയുടെയും ഒപ്പാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ താഴേക്ക് സ്റ്റേറിറങ്ങിപ്പോയി. ഈ സമയം സിദ്ധുവിന്റെ മിഴികൾ മാളുവിനെ തേടി. മാളു സൂര്യയുടെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് താഴേക്ക് ചെല്ലാൻ പറഞ്ഞ് ലക്ഷ്മി മാളുവിനെ ഫോണിൽ വിളിച്ചത്. വിവാഹ വസ്ത്രങ്ങൾ എടുക്കുന്നതിനൊപ്പം ഉത്സവത്തിനുള്ള സെറ്റ് സാരികൾ ലക്ഷ്മി എല്ലാവർക്കും എടുക്കുകയായിരുന്നു. മാളു പെട്ടെന്ന് താഴെത്താൻ വേണ്ടി ലിഫ്റ്റിനടുത്തേക്ക് പോകുന്നുകൊണ്ട് സിദ്ധാർത്ഥന് പുറകെ പോയി. അവൾ പോകുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യം സൂര്യയും അവൾ പുറകിലുണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു. ടെക്സ്റ്റൈൽസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവൾ പോയതിന് പിന്നാലെ സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി ലിഫ്റ്റിലേക്ക് അവളുടെ പുറകെ കയറി. ലിഫ്റ്റിന്റെ ഡോർ അടയുന്നതിന് മുമ്പ് ജാനിയും അവരോടൊപ്പം ലിഫ്റ്റിലേക്ക് കയറി. ആളിക്കത്തുന്ന കലിയോടെ ജാനികയുടെ മുഖം കണ്ട് സിദ്ധാർത്ഥൻ മാളുവിനെ ദേഷ്യത്തോടെ നോക്കി. ജാനി മാളുവിന്റെ കൈവലിച്ച് അവളുടെ പുറകിലേക്ക് നിർത്തി.
ഇങ്ങോട്ട് നോക്കണ ചെറ്റെ.
അവൻ ജാനിയെ നോക്കിയതും ജാനിയുടെ കൈ അവന്റെ കവളിൽ ശക്തിയായി പതിഞ്ഞു.
എങ്ങനെ തോന്നിയട നിനക്ക് ആ പാവത്തിനെ കൊന്നുകളെ? അദ്ദേഹത്തെ കൊന്ന് നീയാണെന്ന് പറഞ്ഞു കേട്ടപ്പോ ഞാൻ തരിച്ചുപോയി. നിന്നെയാണോടാ നായ്? ഞാൻ സിദ്ധുവേട്ട എന്ന് വിളിച്ച് നടന്ന് സ്വന്തം മോളെ പോലെ എന്നെ സ്നേഹിച്ച ഞങ്ങളുടെ പപ്പയെ എന്തിനാണ് നീ കൊന്ന്? കൊന്ന് കളഞ്ഞില്ലട നീ ആ പാവത്തിന്. എന്തിന്? എന്ത് തെറ്റ് ചെയ്തിട്ട്?
ഒരു പ്രാന്തിയെ പോലെ ജാനി അവനെ തള്ളിക്കൊണ്ടിരുന്നു.
പോടി, എന്നോട് വഴക്കിടാമെന്ന, നിന്നെയും അവനെയും ഞാൻ കൊല്ലും.
അവന്റെ കോപം നിറഞ്ഞ മുഖം കണ്ട് ജാനി അമ്പരപ്പോടെ നിന്നു. സിദ്ധാർത്ഥൻ അവളെ തള്ളിമാറ്റി. ലിഫ്റ്റിന്റെ ഡോർ തുറന്നു. സിദ്ധാർത്ഥൻ പുറത്തേക്ക് വേഗം പോകാൻ നോക്കിയതും ജാനി കാലിലെ ചെരിപ്പെടുത്ത് അവന്റെ പുറത്തേക്ക് എറിഞ്ഞു.
നായ്, എല്ലാം ചെയ്തു വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നോ?
അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് ഷർട്ടിന്റെ കോളർ വലിച്ച് ജാനി അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെരിപ്പെടുത്ത് അവന്റെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു. ടെക്സ്റ്റൈൽസിലെ ആളുകളെല്ലാവരും അടുത്തേക്ക് വരുന്നാണ്ട് സിദ്ധു ജാനിയുടെ പിടിപിടിവിച്ച് അവിടുന്ന് പുറത്തേക്ക് ഓടി.
ഡാ കൊല്ലും ഞാൻ നിന്നെ. എന്റെ മാളൂട്ടിയും കൊല്ലാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ കഥ ഞാൻ തന്നെ തീർക്കും.
ഭ്രാന്തി പിടിച്ച പോലെ ജാനി അവന് പിന്നാലെ ഓടി.
ചേച്ചി,
മാളു പുറകിൽ നിന്ന് വിളിച്ചൊന്നും അവൾ കേട്ടില്ല. സിദ്ധാർത്ഥൻ വേഗം കാറിൽ കയറി സ്ഥലം വിട്ടു. ജാനി അവന്റെ കാർ പോകുന്ന നോക്കി പരിസരബോധമില്ലാതെ അലറി.
ജാനി,
പുറകിൽ നിന്ന് കാശി വിളിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞുനോക്കി. അവനെ വേദനയോടെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു.
കാശിയേട്ടാ,
ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ കാശിയെ വിളിച്ചു. കാശി അവളുടെ അടുത്തേക്ക് കുതിച്ചു. ഓടിച്ചെന്ന് പൊട്ടിക്കരയുന്ന അവളെ നെഞ്ചോട് ചേർത്തു. മാളുവും അവരുടെ അടുത്തേക്ക് ഓടി. കാശിയും കൂട്ടുകാരും അങ്ങോട്ട് വന്നു.
എന്താടാ?
കാശി കരയുന്ന അവളോട് വാത്സല്യത്തോട് ചോദിച്ചു.
അവൻ, ആ സിദ്ധാർത്ഥൻ നമ്മുടെ മോളെ കൊല്ലാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് അവളോടൊപ്പം കയറി. ഭാഗ്യത്തിന് എനിക്ക് ഒപ്പം കയറാൻ സാധിച്ചു,
അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി.
എനിക്ക് സഹിക്കാൻ വയ്യ കാശിയേട്ട, എല്ലാ സത്യവും മാളൂട്ടിയേട്ടനും പറഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി. ഈ ചേട്ടയാണോ ഞാൻ ഇത്രയും കാലം സിദ്ധുവേട്ടാന്ന് വിളിച്ചിരുന്നത്? ഞങ്ങളുടെ പപ്പയെ കൊന്നത് ആ നായാണെന്ന് അറിഞ്ഞപ്പോ തരിച്ചുപോയി. ഞാൻ മാളൂട്ടിയുടെ സന്തോഷം പോകണ്ടെന്ന് കരുതിയാണ് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ആരും കാണാതെ അന്ന് ബാത്റൂമിൽ പോയി കരഞ്ഞത്. അയാളെ ഞാൻ വിശ്വസിച്ച് ഓർത്ത് എല്ലാം അറിഞ്ഞ അന്ന് തന്നെ അയാളെ കാണാൻ ഞാൻ ശ്രീലയത്തേക്ക് പോയെങ്കിലും അയാൾ എന്നെ കണ്ടപ്പോ റൂമിക്കാർ വാതിലടച്ചു. അരുന്ധതിയമ്മ എന്നെ അവിടെ കണ്ടപ്പോ വഴക്കുണ്ടാക്കി എന്നെ അവിടുന്ന് പുറത്താക്കി. പിന്നെ ഇന്നാ അവനെ ഞാൻ കാണുന്നത്. അറിഞ്ഞില്ല ഞാൻ അയാൾ ഇത്ര വലിയ ദുഷ്ടനാണെന്ന്. എന്നോട് പൊറുക്ക് കാശിയേട്ട, എനിക്കൊന്നും അറിയില്ലായിരുന്നു.
ജാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാശിയോട് തൊഴുതുകൊണ്ട് പറഞ്ഞു.
കരയാതെ, എന്റെ ജാനി എനിക്ക് അറിഞ്ഞൂടെ, സാരല്ല, കരയാതെ.
ഇല്ല, ഞാൻ ഒരുപാട് ദ്രോഹിച്ച എന്റെ കാശിയേട്ടന്, പാപിയാണ് ഞാൻ.
അവൾ രണ്ട് കൈകൊണ്ടും തലക്ക് സ്വയം അടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു.
ജാനി, കരയാതട.
കാശി അവളോട് നെഞ്ചുപൊടിയുന്ന വേദനയോട് പറഞ്ഞു. അപ്പോഴേക്കും കാശിയുടെ വീട്ടുകാരും അവരുടെ അടുത്തേക്ക് വേഗം വന്നു.
എന്നെ വെറുക്കല്ലേ കാശിയേട്ട, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവനെ ഞാൻ തന്നെ കൊല്ലും, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. പാവം പപ്പ, സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ച ആ പാവത്തിന് കൊന്ന് കളഞ്ഞല്ലവൻ. മഹാപാപി, നശിച്ചു പോവൻ.
ജാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാശിയുടെ നെഞ്ചിലേക്ക് വീണു. പിന്നെ ഒരു തളർച്ചയോടെ നിലത്തേക്ക് വീഴാൻ പോയ അവളെ കാശി പൊക്കിയെടുത്തു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടക്കുന്ന ജാനി മയക്കത്തിൽ നിന്ന് പതിയെ മിഴികൾ തുറന്നതും അവളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയാണ് കണ്ടത്.
ജാനി,
കാശി അവളുടെ കവിളിൽ തട്ടി വാത്സല്യത്തോട് വിളിച്ചു.
കാശിയേട്ടാ,
തളർന്ന സ്വരത്തോട് അവൾ വിളിച്ചപ്പോൾ കാശിയുടെ നെഞ്ചു നേറി. ലക്ഷ്മി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു.
മാളൂട്ടി, എന്റെ മാളൂട്ടി.
ജാനി മാളുവിനെ തേടിക്കൊണ്ടിരുന്നു.
ഞാനിവിടെയുണ്ട് ഭാഗ്യച്ചി.
മാളു അവളുടെ അരികിലേക്ക് വന്നു. ജാനി അവളെ കണ്ടതും ആശ്വാസത്തോടെ കാശിയെ നോക്കി.
കാശിയേട്ട, എന്റെ മാളുവിനെ അവനെ ഇനിയും ഉപദ്രവിക്കാൻ വരൂ.
ഇല്ല ജാനി, അവൾക്ക് കാവലായി ഞാനുണ്ട്. നമ്മുടെ മാളൂട്ടിക്കൊന്നും വരില്ല. എന്നെ വിശ്വാസമില്ല ജാനിക്ക്. അവനുള്ള ശിക്ഷ നടപ്പാക്കുന്നത് ഞാൻ തന്നെയായിരിക്കും.
എനിക്ക് വിശ്വാസം എന്റെ ഏട്ടനെ.
അവളുടെ മിഴിയിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു. കുറച്ചുനേരം അവരെ തനിച്ചിരിക്കാൻ അനുവദിച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി. മാളുവിനോട് വീടിന് പുറത്തേക്ക് തൽക്കാലം പോകണ്ടെന്ന് കാശി പറഞ്ഞു. കാശി നോക്കുമ്പോൾ ജാനി നിറഞ്ഞ മിഴിയോടെ അവനെ നോക്കി കിടക്കുകയാണ്.
എന്തിനാ എന്റെ ജാനി മോൾ കരയുന്നത്?
വാത്സല്യത്തോടെ കാശി അവളോട് ചോദിച്ചു.
എന്റെ അരികിൽ നിന്ന് പോകല്ലേ കാശി.
അവന്റെ കൈകൾ കണ്ണിൽ വെച്ചുകൊണ്ട് ജാനി പറഞ്ഞു.
ഇല്ലടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്.
അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി പറഞ്ഞു. ജാനി കാശി എങ്ങോട്ടും വിട്ടില്ല. സിദ്ധുമായി അവൻ അടിയുണ്ടാക്കാൻ പോകുമോ എന്ന് അവൾ ഭയന്നു. ജാനി അവൻ വാത്സല്യത്തോടെ മുടി തലോടുമ്പോഴും മയങ്ങിയില്ല. അവനെ എങ്ങോട്ടും വിടാതെ ജാനി ഇറങ്ങി പിടിച്ചിരുന്നു. അവളൊന്ന് ചെറുതായി മയങ്ങിയപ്പോഴാണ് കാശിക്ക് ജോയുടെ ഫോൺ കോൾ വന്നത്. അവൻ അമ്മയെ വിളിച്ച് ജാനിയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞ് കാശി താഴേക്ക് പോയി.
സിദ്ധാർത്ഥനെ കിട്ടിയോ?
കാശി മുറ്റത്തെ ജിപ്സിയിൽ ചാരി നിൽക്കുന്ന അവന്മാരോട് ചോദിച്ചു.
ഇല്ലടാ, അവൻ മുങ്ങി. കൈ കിട്ടിയ നായ വെറുതെ വിടരുത്.
കാശി ജിപ്സിയുടെ ബോണറ്റ് കയ്യാലടിച്ചുകൊണ്ട് പറഞ്ഞു.
മോനെ, അവൻ രക്ഷപ്പെട്ടോ?
ലക്ഷ്മി അവന്റെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു.
അവന് ഞാൻ വെറുതെ വിടില്ല അമ്മേ. മാളൂട്ടിയുടെ മേലെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം.
കാശി വെളിയിലേക്ക് വന്ന എല്ലാവരോടും പറഞ്ഞു.
കാശി, അവൻ അന്വേഷിക്കാൻ ഞാൻ 3 പോലീസുകാരെ ഏർപ്പാടാക്കിയിരുന്നു.
അവനിപ്പോ കൊച്ചിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവന്റെ അടുത്ത സുഹൃത്തിന്റെ ഫ്ലാറ്റിലാണ് അവനിപ്പോ. അവൻ അവിടുന്ന് പിടികൂടി രഹസ്യമായവരുടെ താമസിപ്പിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർ വിളിക്കും.
അവനെ കൈ കിട്ടിയ അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കും. കൊല്ലും ഞാൻ അവരെ.
കാശി, തൽക്കാലം നമ്മൾ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്.
ഇനിയും തമ്മിൽ വഴക്കിട്ട നഷ്ടങ്ങൾ അവനല്ല നിനക്കാണ് ഉണ്ടാവുക. നിനക്ക് നേടാൻ ഇപ്പോൾ ഒരു സ്വപ്നമുണ്ട്. ഒരു പെൺകുട്ടി നിന്റെ ഭാര്യ ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ ഓരോരുത്തർക്കും നിന്നെ വേണം. നിന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയവനെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാണ് വേണ്ടത്. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഈ ലോകം അറിയണം. അതിനുശേഷം മതി പ്രതികാരം. ആദി പറഞ്ഞു കേട്ട് കാശി കലിയടങ്ങി നിന്നു. ആദിയുടെ ഫോൺ ശബ്ദിച്ചു. അവൻ കോളെടുത്ത് ചെവിൽ വെച്ചു. ശരി, അവൻ മനസ്സമാധാനത്തോടെ ഫോൺ കട്ട് ചെയ്തു. സിദ്ധാർത്ഥിനെ അവർ പിടികൂടിയിട്ടുണ്ട്. തൽക്കാലം അവനെ രഹസ്യമാരുടെ അടുത്ത് താമസിപ്പിക്കാനാണ് എന്റെ തീരുമാനം. അതുവരെ അവൻ പുറലോകം കാണില്ല. എല്ലാവരും ആശ്വാസത്തോടെ ഒരു നിമിഷം പരസ്പരം നോക്കി. എല്ലാവരും അകത്തേക്ക് പോയി. ഈ സമയം ആനന്ദ് അയാളുടെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ വിളിച്ച് കിട്ടാതായതോടെ ദേഷ്യത്തോടെ അയാൾ ഫോൺ നിലത്തേക്കെറിഞ്ഞു. അയാളുടെ മെഴുകളിൽ ഭയം നിറഞ്ഞു. ജാനി ഉറങ്ങി എഴുന്നേൽക്കും മുമ്പേ കാശി അവളുടെ അരികിലേക്ക് ചെന്നു. ഉറങ്ങി എഴുന്നേറ്റ ജാനിക ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് പോകുന്നത് കാശി നോക്കിയിരുന്നു. കാശി അവളുടെ പുറകെ ബാൽക്കണിയിലേക്ക് പോയി. ജാനി, കാശി തിരിഞ്ഞിൽക്കുന്ന അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ജാനി നിറഞ്ഞ മെഴുകളോടെ അവനെ നോക്കി. അയാൾ ഇത്ര വലിയ ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കാശിയേട്ട. വിശ്വസിച്ച് പോയി അയാളെ ഞാൻ. അമ്മ പറഞ്ഞു അയാൾ ആദ്യേട്ടന്റെ പോലീസുകാർ പിടികൂടിയെന്ന്. ഇപ്പോഴാണ് ആശ്വാസമായത്. ജാനി ആശ്വാസത്തോടെ പറഞ്ഞു.
അതെ, അവനെ പിടികൂടി,
കാശി പറഞ്ഞു. വെറുതെ വിളിത് കാശിയേട്ടാവനും. അവനെ നിയമത്തിന് മുമ്പിൽ എത്തിച്ച് കാശിയേട്ടന് ഉയരങ്ങളിലേക്ക് പറക്കണം. ജാനി അവന്റെ മെഴുകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാനി, നീ എന്തിനാ എന്നെ വിട്ടന്ന് അവനോടൊപ്പം പോയത്? കാശിയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ ശരിക്കും പതിരെങ്കിലും ജാനി അവനിൽ നിന്ന് മുഖത്തിരിച്ചു.
പറ ജാനി, എന്തിനാ നീ എന്നെ വിട്ടു പോയത്?
കാശി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല കാശിയേട്ട, എന്നോടൊന്നും ചോദിക്കരുത്. അവൾ തിരിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചോരം ചേർന്നു.
ഓക്കെ,
നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് ജാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൾ അവനിൽ നിന്നകുന്ന റൂമിലേക്ക് പോയി. കാശി വേദനയോടെ അവളെ നോക്കി നിന്നു. പോകുന്നതിനിടെ ജാനി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് മിഴികൾ ചിമ്മി ചിരിച്ചു. ആ ഒരു ചിരി മതിയായിരുന്നു തപിക്കുന്ന അവന്റെ ഹൃദയത്തിന് കുളിരാവാൻ. ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി ഒരാഴ്ച ലീവ് എടുത്തുകൊണ്ട് കാശി പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോയി. ജാനി കുറച്ചു ദിവസം ലീവാണെന്ന് അവനോട് പറഞ്ഞു. ഉച്ചയ്ക്ക് ജാനിയെ കാശി ഫോണിൽ വിളിച്ചിരുന്നു. ഹലോ കാശിയേട്ടാ, ഊണ് കഴിച്ചോ?
ഇല്ല, നീ കഴിച്ചില്ലേ?
ഇല്ല, കാശിയേട്ടൻ വിളിച്ചതിന് ശേഷം കഴിക്കാന്ന് കരുതി.
എന്നാവാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം.
കാശി പതിയെ വന്ന് അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. ആദ്യം ജാനി ഞെട്ടലോടെയും പിന്നെ നാണം കലർന്ന മുഖത്തോടെയും അവനെ നോക്കി.
പ്രതീക്ഷിച്ചില്ല അല്ലേ?
ജാനി നാണത്തോടെ മുഖം താഴ്ത്തി നിൽക്കുക തന്നെയായിരുന്നു. അവൾ കാശിയെ തള്ളിമാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. കാശി മുടിയിൽ വിരലൊടിച്ച് പുറകെ പോയി. അവൻ ഗോവണികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ജാനി അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാശി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി. അവൻ ചുറ്റുനോക്കിയപ്പോൾ താഴെയൊന്നും ആരുമില്ല. അവൻ ജാനിയെ അടുത്തേക്ക് വലിച്ചു. തന്നെ ചുറ്റിപ്പിടിച്ച അവനെ ജാനി ഞെട്ടലോടെ നോക്കി. അവന്റെ പ്രണയം നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ ജാനി മിഴികൾ നാണത്തോടെ താഴ്ത്തി.
എന്താ മാൻമിഴിയിൽ ഇത്ര നാണം?
ഇട് കാശിയേട്ട, ആരും കാണും, ജാനി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു.
അതിന് ഇവിടെപ്പോ ആരുമില്ലല്ലോ,
കാശി അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജാനി അവനെ തള്ളിമാറ്റി ചിരിയോടെ അവിടുന്ന് ഓടിപ്പോയി. കാശി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവൾ റസിയുടെയും ശ്രീയുടെയും കൈവലിച്ച് പുറത്തേക്ക് പോകുന്നു കണ്ടപ്പോൾ കാശി തിരികെ പോയി. എന്താ ചേച്ചി? വീടിന് വെളിയിലേക്ക് അവരുടെ കൈപിടിച്ചുകൊണ്ടുപോയ ജാനിയോട് അവർ ചോദിച്ചു. ജാനി കിതപ്പോടെ അവരെ നോക്കി. എന്താ പൊന്നെ ഇങ്ങനെ കിതക്കുന്നേ? അവർ രണ്ടുപേരും അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു.
അത്
പറയും ആൺകുട്ടി, കവിളൊക്കെ സന്തോഷം കൊണ്ട് ചുവന്ന് തൊടുത്തിരിക്കുന്നല്ലോ.
അത്
കാശിയേട്ടൻ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ബാംഗ്ലൂരിൽ വെച്ച് അവൻ പ്രണയം തുറന്നു പറഞ്ഞെല്ലാം അവരോട് പറഞ്ഞു. കാശിയെല്ലാം നേരത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർക്കറിയാമെങ്കിലും അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. പിന്നെ ജാനി നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താ ചിരിക്കുന്നേ? അവളൊന്നും മനസ്സിലാവാതെ രണ്ടാളെയും മാറി മാറി നോക്കി. അയ്യോ എന്റെ പൊന്നി ചേച്ചി, മാതിരി ഏട്ടന് തേച്ചിട്ട് പോയതൊക്കെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അവള് പോയപ്പോ ഏട്ടന് ചേച്ചിയോട് പ്രണയം തോന്നി. ചേച്ചി ഏട്ടൻ ലവ് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ എന്തൊരു തള്ളാണ് മോളെ. അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇടി സത്യമായിട്ടും എന്റെ അമ്മയാണ് നേര്. സംശയം ഉണ്ടെങ്കിൽ കാശിയോട് ചോദിച്ചു നോക്ക്. ആണോ, എന്നാ ഞങ്ങളൊന്ന് കാശിയോട് ചോദിക്കട്ടെ. വാറിസി ശ്രീമോൾ ചിരിയടക്കി റസിയുടെ കൈപ്പിടിച്ച് അകത്തേക്ക് ഓടിപ്പോയി. ജാനി അവളുടെ പുറകെ ചെന്നു. കാശി ബാൽക്കണിയിൽ ഊഞ്ഞാലിരിക്കുകയായിരുന്നു. റസിയും ശ്രീയും കാശിയുടെ അടുത്തേക്ക് പോയി. ജാനി റൂമിലേക്ക് വരുന്നത് അവർ കണ്ടിരുന്നു. കാശിയേട്ടാ,
എന്താ മോളെ?
അവൻ മിഴികൾ തുറന്നുകൊണ്ട് ചോദിച്ചു. അതെ, കാശിയേട്ടൻ ജാനേച്ചിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
ആഹാ, അങ്ങനെ പറഞ്ഞു അവൾ നിങ്ങളോട്?
പറഞ്ഞു, ചേച്ചി റൂമിൽ ഉൾപ്പെടുന്നു, അപ്പൊ അവനെയും തുടങ്ങിക്കോ. ശ്രീ അവന്റെ കാതിൽ പറഞ്ഞു. കാശിക, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കാശിയേട്ട ജാനിത്തയോട് ഇഷ്ടം? ജാനിത്ത പറഞ്ഞു കാശിയേട്ടൻ ബാംഗ്ലൂർ വെച്ച് ഇഷ്ടം പറഞ്ഞെന്ന്. റസി ചിരിയടയ്ക്ക് ഉറക്കി ചോദിച്ചു. ജാനി വാതിന് മറവിൽ ചെവി കൂട്ടിച്ച് നിൽക്കിയായിരുന്നു. കാശി അഭിനയം തുടങ്ങി.
ഞാനോ എന്ത് വിഡ്ഢിത്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അവളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല.
റബ്ബേ, ഞങ്ങളോട് ജാനിത്തപ്പം നോണയാണോ പറഞ്ഞത്? വായു ശ്രീമോള്, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അവൾ വാതിലിന് മറവിൽ നിൽപ്പുണ്ടെന്ന് അറിയാമെങ്കിലും കാണാത്ത പോലെ അവർ മുറിയിൽ നിന്ന് പോയി. ജാനിയുടെ മിഴികൾ നിറഞ്ഞു. ദേഷ്യം വന്ന് അവൾ ബാൽക്കണിയിലേക്ക് പാഞ്ഞു വരുന്ന കണ്ട് കാശി ചിരിയടക്കി മിഴികളടച്ച് ഊഞ്ഞാലിരുന്നു. കാശിയേട്ടാ, അവളുടെ വിളി കേട്ട് അവൻ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി. ഇടുപ്പിൽ കൈകുത്തി ദേഷ്യം കൊണ്ട് വിറക്കിയാണ് അവൾ.
എന്താ?
കാശി ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. കാശിയേട്ട എന്നെ പറ്റിച്ചതാണല്ലേ? നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവൾ ചോദിക്കുന്ന കണ്ടപ്പോൾ കാശിക്ക് പാവം തോന്നി. എന്നാലും അവൻ മുഖത്തെ ഗൗരവം വിട്ടില്ല.
പറ്റിച്ചെന്ന് എന്തിന്?
എന്നെ ഇഷ്ടാണെന്ന് നൊണ പറഞ്ഞാണല്ലേ.
നൊണയോ? നീ എന്റെ ജീവനല്ലേ ജാനി.
അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഊഞ്ഞാൽ മുന്നോട്ടാട്ടി. വേണ്ട, നൊണയനാണ് കാശിയേട്ടൻ. അവരോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന്? കാലനാഥൻ
എന്ന് വിളിച്ചടി, ഇവിടെ ആടി.
കാശി അവളുടെ അടുത്തേക്ക് വലിച്ചു. ജാനി അവന്റെ മേലേക്ക് വീണു. അവളുടെ കവിളിൽ പിടിച്ച് കാശി മുഖം ചിരിച്ച് മാതള നിറമുള്ള അവളുടെ ചുണ്ടുകളുടെ സ്വാദ് അറിഞ്ഞുകൊണ്ടിരുന്നു. ജാനിയുടെ വിരലുകൾ അവന്റെ മുടിയിൽ മുറുക്കി ദീർഘമായുള്ള ചുംബന ലഹരിയിൽ അവർ ലയിച്ചിരുന്നു. ചുണ്ടുകൾ തമ്മിൽ വേർപെട്ടപ്പോൾ ജാനി മിഴികൾ പതിയെ തുറന്ന് അവനെ നോക്കി. അവളുടെ ചുണ്ടിന്മുകളിലെ വെള്ളക്കല്ലിലേക്ക് അവനൊരു നിമിഷം നോക്കി. അവളുടെ വെള്ളക്കല്ലിനെ മേൽ ചുണ്ടിലും ഒരുമിച്ച് കാശി മൃദുവായി കടിച്ചു. ജാനി പതിയെ മിഴികൾ അടച്ചു. അവളുടെ മിഴിയിൽ നിന്നും നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ജാനി, കാശി അവളുടെ കാതിൽ പതിയെ വിളിച്ചു. ജാനി മിഴികൾ പതിയെ തുറന്ന് അവനെ നോക്കി. ഐ ലവ് യു ജാനി, കാശി അവളുടെ മിഴികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനിക്ക് നാണം വന്നെങ്കിലും അവൾ പെട്ടെന്ന് മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. വേണ്ട, കാശിയേട്ടന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്നെ ഉമ്മക്കുന്നേ?
ഞാൻ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ നിനക്ക് സഹിക്കുന്നില്ലല്ലേ, അപ്പോ നിനക്കെന്നോട് പ്രണയമുണ്ടല്ലേ?
കാശിയുടെ ചോദ്യം കേട്ട് ജാനി പെട്ടെന്ന് തിരിഞ്ഞെന്ന് മിഴികൾ ചിമ്മി നാവ് കടിച്ചു.
പറ, നിനക്കെന്നെ ഇഷ്ടമാണ്?
അവൻ അവളുടെ ചുമൽ പിടിച്ച് തിരിച്ചെത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, എനിക്കിഷ്ടമൊന്നുമല്ല.
പിന്നെ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞപ്പോ നിനക്ക് ദേഷ്യം വന്നേ? എന്തിനാ നിന്റെ മിഴികൾ നിറഞ്ഞ്? അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് അല്ലേ?
കാശി അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ജാനി അവന്റെ ചോദ്യങ്ങൾ കേട്ട് പതറിക്കൊണ്ടിരുന്നു. കുന്തം, എനിക്ക് ഇഷ്ടമല്ല ഈ കാലനാഥനെ. അവന്റെ നെഞ്ചിലേക്ക് തള്ളിക്കൊണ്ട് അവൾ റൂമിലേക്ക് ഓടിപ്പോയി.
നീ എത്ര ദൂരം ഓടിയാലും എന്നിൽ നിന്ന് നിനക്കൊരു മോചനം പ്രതീക്ഷിക്കേണ്ട ജാനിക. നീ എന്നിൽ നിന്ന് അകലും തോറും എന്റെ പ്രണയം നിന്നെ പിന്തുടർന്ന് പുൽകിക്കൊണ്ടേയിരിക്കും.
അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ പാദങ്ങൾ ഒരു നിമിഷം തറഞ്ഞിരുന്നു. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ജാനികക്ക് മനസ്സിലായി. എല്ലാം തുറന്നു പറയാനെന്നോണം അവൾ തിരിഞ്ഞ് അവന്റെ അരികിലേക്ക് കാൽപാദങ്ങൾ മെല്ലെ വെച്ചു. അവൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ കാശിനാഥൻ ചെവി കൂർപ്പിച്ച് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.